ദൈവത്തിന്റെ മഹത്വം. ഇന്ന് ഓഗസ്റ്റ് മാസം 24-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി സങ്കീർത്തനങ്ങൾ 120 മുതൽ 123 വരെയുള്ള അധ്യായങ്ങളും 1 കൊരിന്ത്യർ 6-ാം അധ്യായവും വായിക്കുന്നു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. യഹോവയെ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എന്റെ പ്രാണനെ രക്ഷിക്കണമേ. വഞ്ചനയുള്ള നാവെ, നിനക്ക് എന്തു വരും? നിനക്ക് ഇനി എന്തു കിട്ടും? വീരന്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും തന്നെ. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. സമാധാന ദോഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി. ഞാൻ സമാധാന പ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു. സങ്കീർത്തനങ്ങൾ 121. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവാ നിന്റെ പരിപാലകൻ, യഹോവാ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവാ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവാ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. സങ്കീർത്തനങ്ങൾ 122. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗ്രഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. സങ്കീർത്തനങ്ങൾ 123. സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, നിങ്ങളേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവയെ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു. സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു.
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യം ഉണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുൻപിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്ര അധികം! എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരം ഉണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുൻപിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകയില്ല. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കോ ഉള്ളത്. എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശിയുടെ അവയവങ്ങൾ ആക്കാമോ? ഒരു നാളും അരുത്. വേശിയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് കൊരിന്തരെ ക്രമീകരിക്കുന്ന സമയത്ത് കൊരിന്തരോട് പറയുന്ന ശ്രേഷ്ഠമായ ചില കാര്യങ്ങളുണ്ട്. വളരെ പ്രായോഗിക തലത്തിൽ അവരെ ദൈവത്തിൻ്റെ ആത്മ ഉപദേശിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും പ്രയോജനകരമായ കാര്യങ്ങളെ. ശരീരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരോട് പറയുക. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ശരീരങ്ങളെ ഉപേക്ഷിച്ചു കളയാറ്, ശ്രദ്ധിക്കാതെ പോകാറ്, ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന സമയങ്ങളുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് എഴുതി വരുന്ന ഭാഗത്ത് ഒരു വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ശരീരം കർത്താവിനത്രേ. 13-ാമത്തെ വാക്യത്തിലാണ്, ശരീരമോ ദുർനടപ്പിനല്ല കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിന്. നമ്മുടെ ശരീരം കർത്താവിന്റെ അവയവമാകുന്നു. എന്നാൽ പൗലോസ് അതിന്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ശരീരം കർത്താവിനാണ്, കർത്താവ് നമ്മുടെ ശരീരത്തിനുമാണ്. ഭോജ്യങ്ങൾ വയറിനാണ്, വയറ് ഭോജ്യങ്ങൾക്കുമാണ്. അതിനോട് താരതമ്യപ്പെടുത്തി പൗലോസ് പറയുകയാണ്, ശരീരം കർത്താവിനാണ്, കർത്താവ് ശരീരത്തിനുമാണ്. നമ്മുടെ ശരീരം പലപ്പോഴും പാപത്തിനു വേണ്ടി ആഗ്രഹിക്കാനുണ്ട്. കൊരിന്തിൽ സംഭവിച്ച അതാണ്. അവർ ആ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിന്റെ പുറകെ പോവുകയാണ്. എന്നാൽ പൗലോസ് ഇവിടെ എഴുതുമ്പോൾ പറയുകയാണ്, ശരീരം കർത്താവിനായി വാഞ്ചിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുക. ഒന്ന്, നമ്മുടെ ശരീരം കർത്താവിന്റെ അവയവമാണ്, അഥവാ നമ്മൾ കർത്താവുമായി ഏക ശരീരസ്ഥരാണ്. അതോടൊപ്പം നമ്മൾ കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്നാൽ അവനുമായി ഏക ആത്മാവുമാണ്. നോക്കൂ, എത്ര ശ്രേഷ്ഠമായ അവസ്ഥയാണ്. ശരീരം പാപത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു, എന്നാൽ ശരീരം കർത്താവിന് വേണ്ടിയും ആഗ്രഹിക്കുന്നു. കർത്താവിനെ പിൻപറ്റുന്ന വ്യക്തിയുടെ ശരീരം കർത്താവിനായി ആഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു വന്ന്, എൻ്റെ യേശുവേ, എൻ്റെ ശരീരം നിനക്കായി ആഗ്രഹിക്കുക, നിനക്കായി ദാഹിക്കുക, നീ എനിക്ക് കൃപ തരണമെന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കും. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, സങ്കീർത്തനങ്ങൾ മുഴുവൻ നാം വായിച്ചാൽ ഭക്തന്മാരുടെ എല്ലാം ആഗ്രഹം ദൈവസാന്നിധ്യത്തിന് വേണ്ടിയായിരുന്നു. യേശുവിന്റെ ആഗ്രഹം ദൈവസാന്നിധ്യത്തിന് വേണ്ടിയായിരുന്നു. സങ്കീർത്തനങ്ങൾ നാം വായിക്കുന്നത് ഒരു കാര്യം മാത്രം ഞാൻ അപേക്ഷിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണാൻ, അവന്റെ മന്ദിരത്തിൽ ധ്യാനം. നമ്മുടെ ഈ ഐഹിക ശരീരം എന്തിനായാണ് ദാഹിക്കുന്നത്? എന്തിനായാണ് വാഞ്ചിക്കുന്നത്? ഇന്ന് ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നാം ആഗ്രഹിക്കുവാനും ദൈവം പ്രവർത്തിക്കുന്നത് പോലെ നാം പ്രവർത്തിക്കുവാനും ദൈവം സമാധാനം കാണുന്നത് പോലെ നാം സമാധാനം കാണുവാനും ദൈവം സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കുവാനും ദൈവത്തിന്റെ ശക്തി ഭൂമിയിൽ വെളിപ്പെടുവാനും നമുക്ക് കഴിയും. യോശുവയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ പറയുന്നു, യോശുവേ ഭയപ്പെടേണ്ട, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ മുമ്പാകെ നിൽക്കുകയില്ല. നാം മറ്റുള്ളവരെ ഫോളോ ചെയ്യുകയല്ല, ദൈവത്തെ ഫോളോ ചെയ്യുമ്പോൾ അനേകർക്ക് മാതൃകയായി, അനേകർക്ക് തണലായി നാം മറ്റുള്ളവർ നമ്മളെ ഫോളോ ചെയ്യുന്ന അവസ്ഥകൾ. ദൈവം നമ്മെ തലയാക്കി നിർത്തുന്ന അനുഭവമാണ്. ഇന്നത്തെ ദിവസം ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് തരികയാണ്. യേശുവിനായി വാഞ്ചിക്കുക, യേശുവുമായി ഏക ശരീരമായി തീരുവാൻ, യേശുവുമായി ഏക ആത്മാവായി തീരുവാൻ സമർപ്പിച്ച കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നിശ്ചയമായി ഇന്നത്തെ ദിവസം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമായിരിക്കും. ദൈവം അനുഗ്രഹിക്കുമാറായി.